to be able to share with you the things that we are looking into.
നമ്മള് നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പങ്കുവെക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്.
Let me begin by saying I know that what we are doing here is not very easy to understand, especially for new believers.
പ്രത്യേകിച്ചും പുതിയ വിശ്വാസികൾക്ക് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല.
If you have read the portion that I told you to read from the chapters in the Gospels, anyone would have been confused.
സുവിശേഷങ്ങളിൽ നിന്ന് വായിക്കണം എന്ന് പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ചില ചിന്താക്കുഴപ്പമുണ്ടാക്കും.
പിന്നെ
വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ പിന്നെ ഇച്ചിരൂടെ നമ്മള് സംശയം.
But let me just tell you one thing, if only we could be more careful with doing proper study, a lot of our confusion would be at least partly cleared.
നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ ബൈബിൾ പഠനം നടത്തുവാണെങ്കിൽ നമ്മളിൽ ഒത്തിരിയും സംശയം അത് വ്യക്തമാക്കി കിട്ടും.
So I'll begin to show you that as we look into the scriptures carefully this morning.
ഇന്ന് നമ്മൾ ദൈവവചനം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ കാണിക്കാം.
But just to make it easier for you, let me begin with a joke.
ഞാൻ ഒന്ന്
There was a man who went to heaven after he died.
ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചതിന് ശേഷം സ്വർഗത്തിലോട്ട് പോയി.
He saw Saint Peter at the gates of heaven and Peter opened the gate and let him in.
അദ്ദേഹം അപ്പോസ്തലൻ പൗലോസ് പത്രോസ് സ്വർഗത്തിന്റെ വാതിൽ കവാടത്തിൽ നിൽക്കുന്നത് കണ്ടു. ഈ വ്യക്തിയെ കണ്ടപ്പം പത്രോസ് ഗേറ്റ് തുറന്നു.
Peter told him, let me take you to the place where your mansion, your house where you're going to be.
അപ്പം പത്രോസ് പറഞ്ഞു, തങ്ങളുടെ കൊട്ടാരം
എവിടെയാ,
താമസിക്കുന്ന ഭവനം എവിടെയാ, ആ ഭവനത്തിലോട്ട് ഞാൻ ഇയാളെ കൊണ്ടുപോകാം.
നീണ്ട
ഒരു യാത്രയിൽ പോയി.
അപ്പുറവും
ആ തെരുവിന്റെ അപ്പുറവും ഇപ്പുറവും ഇഷ്ടംപോലെ കൊട്ടാരങ്ങൾ
ഉണ്ടായിരുന്നു.
അങ്ങനെ നടന്ന് നടന്ന് അങ്ങ് പോയപ്പോൾ
അങ്ങനെ
ആ തെരുവ് നീണ്ടു പോയി. ആ അങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് ഈ കൊട്ടാരത്തിന്റെ സൈസ് ചെറുതായി ചെറുതായി കൊച്ചു വീടുകളായി
അത്
കഴിഞ്ഞ അവസാനം ഒരു ചെറിയ ഒരു മാടപ്പെരലോട്ട് ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് പത്രോസ് പറഞ്ഞു, ഇത് ഇവിടെ ഇതാണ്
നിങ്ങളുടെ. അപ്പൊ
അദ്ദേഹം പറഞ്ഞു, അയ്യോ അവിടെ എത്ര കൊട്ടാരം കണ്ടു, ഇത് എന്താ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ളത്.
So Peter said, with the money that you have sent up here, that is all that we could make for you.
അതുകൊണ്ട് പത്രോസ് അദ്ദേഹത്തോട് ഉത്തരം പറഞ്ഞത്, അതെ ഇയാള് ഇങ്ങോട്ട് അയച്ച പണം കൊണ്ട് ഇത്രയുമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളായിരുന്നു.
So you see, it is important for us to invest in heaven, all right?
ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ സ്വർഗത്തിൽ നിക്ഷേപിക്കേണ്ട അത്യാവശ്യത്തെ കുറിച്ച്.
Can we pray, please?
നമുക്ക് പ്രാർത്ഥിക്കാം.
Father, we so thank you for this time that you give to us.
കർത്താവേ, ഈ സമയം അങ്ങ് ഞങ്ങൾക്ക് തരുന്നതിനായിട്ട് ഞങ്ങൾ.
It is such a joy to come before you and to truly see the greatness of the things that you have in store for us.
അങ്ങയുടെ സാന്നിധ്യത്തിൽ വരുവേം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ആ വലുപ്പം മഹത്വം കാണാനായിട്ട്.
Oh God, the things that we can't even imagine are going to happen.
ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തലത്തിലുള്ള കാര്യങ്ങളാണല്ലോ നടക്കാൻ പോകുന്നത്.
Lord, everything is going to be shaken, but your people are going to be glorified.
എല്ലാം കുലുങ്ങി മാറാൻ പോകുകയാണ്, പക്ഷേങ്കിൽ അങ്ങയുടെ ജനമോ മഹത്തീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് വരാൻ പോകുന്നു.
Terrible destruction on one side and great glory on the other side.
ഭയങ്കരമായ നാശനഷ്ടങ്ങൾ ഒരു വശത്തും മറുവശത്ത് മഹത്തരമായ സംഭവങ്ങൾ.
These things we cannot comprehend at all, O Lord. Give us the strength to understand and to receive these truths.
കർത്താവേ, ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാണ്. അങ്ങ് ഞങ്ങൾക്ക് ഈ സത്യങ്ങള് മനസ്സിലാക്കി ഗ്രഹിക്കാനുള്ള ശക്തി തരണം.
Bless this time for us.
ഈ സമയം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണം.
In Jesus name we pray.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
Amen. All right, I begin by showing you last week about a term that we used called the Day of the Lord.
കഴിഞ്ഞാഴ്ച നമ്മൾ ഉപയോഗിച്ച ഒരു പദം പറഞ്ഞു ഞാൻ തുടങ്ങുകയാണ്. ദൈവത്തിന്റെ കർത്താവിന്റെ നാള്, കർത്താവിന്റെ ദിവസം.
Something that is very specifically mentioned in the Old Testament.
വളരെ വ്യക്തമായിട്ട് പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
And we saw four things regarding the Old Testament understanding of the Day of the Lord.
പഴയ നിയമം നമ്മൾ നോക്കുമ്പോൾ കർത്താവിന്റെ ദിവസത്തെക്കുറിച്ച് നാല് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ
പറ്റും. So number one, God's wrath causing massive destruction.
ആദ്യത്തെ നമ്മൾ കണ്ടു ദൈവത്തിന്റെ കോപം വലിയ നാശങ്ങൾ കൊണ്ടുവരുന്നത്.
We saw God punishing the wicked and the ungodly.
നമ്മൾ കണ്ടു ദൈവം ദുഷ്ടയും പാപിയായവരെയും ശിക്ഷിക്കുന്നത്.
We saw God destroying the pride of man.
മനുഷ്യന്റെ അഹന്തയെ നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു.
And we also saw God rescuing the remnant of Israel.
അത് മാത്രമല്ല നമ്മൾ കണ്ടത് ദൈവം ഇസ്രായേലിന്റെ ശേഷിപ്പിനെ മോചിപ്പിക്കുന്നതും കണ്ടു.
But you see, what we did not see in the Old Testament has been revealed to us in the New.
പഴയ നിയമത്തിൽ നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടാത്തത് പുതിയ നിയമത്തിൽ
വെളിപ്പെട്ട് ഗ്ലോറിയസ് ഹിഡൻ ട്രൂത്ത് ദാറ്റ് ഇറ്റ് ഈസ് ജീസസ് ഹു ഈസ് ഗോയിങ് ടു ബ്രിംഗ് ഓൾ ദീസ് തിങ്സ് ടു പാസ്.
വളരെ മഹത്തരമായ സത്യം എന്തെന്ന് വെച്ചാൽ, ഒരു മറിഞ്ഞിരിക്കുന്ന സത്യം ഇതിനകത്ത് എന്തെന്ന് വെച്ചാല്, ഇത് ഒക്കെ നിറവേറ്റുന്നത് യേശു ക്രിസ്തു ആണ്.
That is why the day of the Lord is also called the day of Jesus, the day of the Son of Man. Israel did not know this.
അതുകൊണ്ടാണ് ഈ കർത്താവിന്റെ നാള്, കർത്താവിന്റെ ദിവസത്തെ ക്രിസ്തുവിന്റെ യേശുവിന്റെ നാളെന്നും പറഞ്ഞു. ഇത് ഇസ്രായേൽ ജനത്തിന് അറിയത്തില്ലായിരുന്നു.
In the New Testament we realize that it is the Messiah, Jesus, who is going to bring all these things to pass.
പുതിയ നിയമത്തിൽ മാത്രമേ നമുക്ക് ഇത് വെളിപ്പെട്ട് തരുന്നുള്ളൂ. യേശു ക്രിസ്തുവാണ് ഇതെല്ലാം നിവർത്തിയാക്കാൻ പോകുന്നത്.
So we have an amazing added information, and that is this: the Messiah, Jesus, his day is going to come, is going to be revealed.
നമുക്ക് കിട്ടിയ ഒരു വെളിപാടും കൂടെ ദൈവം നമുക്ക് പുതിയ നിയമത്തിൽ തരുന്നത്, ഇത് മെഷിയായുടെ നാള്, ഇത് മെഷിയ വാഴാൻ പോകുന്ന നാളാണ്.
And yes, he will rescue Israel, but he is coming for his glorified bride. That is what is not seen in the Old Testament.
അത് തീർച്ചയായിട്ടും അവനെ വന്ന് ഇസ്രായേൽ ജനത്തെ, ഇസ്രായേലിന്റെ ശേഷിപ്പിനെ രക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷെങ്കില് അവന് വേണ്ടിയുള്ള ഒരുക്കപ്പെട്ട മണവാട്ടിക്ക് വേണ്ടിയാണ് വരുന്നത്. ഇത് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയില്ല.
Israel would be crying out for the Messiah, but we are eagerly waiting for our Messiah.
ഇസ്രായേല് മെഷിയായിക്ക് വേണ്ടി നിലവിളിക്കും, പക്ഷെങ്കിൽ ദൈവസഭയോ നമ്മള് മെഷിയായിക്ക് വേണ്ടി
കാത്തിരിക്കും.
യേശുവേ വേഗം വരണമേ എന്നാണ് ഇപ്പോഴും നമ്മളുടെ നിലവിളി.
We wait for him with eagerness, expectation, because he is the one who is our all in all.
നമ്മൾ വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുക. എന്താന്ന് വെച്ചാൽ അവനാണ് നമ്മളുടെ എല്ലാം,
എല്ലാമായിരിക്കുന്നു.
അവൻ നമ്മുടെ എല്ലാമായി തീർന്നിരിക്കുന്നു. അവന്റെ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ
കാംക്ഷിക്കുകയാണ്. Remember, the judgment that is going to come through Jesus at the day of the Lord is a day of vengeance, not the final judgment that we see in the book of Revelation.
വെളിപാടിൽ നമ്മൾ കാണുന്ന ആ കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത് അന്ത്യ ന്യായവിധിയുടെ ദിവസം അല്ല, പക്ഷെങ്കിൽ അത് പ്രതികാരത്തിന്റെ ദിവസമാണ്.
Vengeance is going to fall, destruction is going to take place.
പ്രതികാരം വരാൻ പോകുന്നു, നാശങ്ങൾ വരാൻ പോകുന്നു.
The day of the vengeance of the Lord Jesus.
കർത്താവ യേശുവിന്റെ പ്രതികാര ദിവസം.
Now why do I share all these things like this? It's because I strongly believe we are disconnecting the second coming of Jesus from the grand plan of redemption that is there in human history.
ഞാന് ഇത് പങ്കുവെക്കുന്നതിന് കാരണം എന്തെന്ന് വെച്ചാല്, യേശുവിന്റെ രണ്ടാമത്തെ വരവും ഭയങ്കരമായ നാശനഷ്ടങ്ങളുടെ ദിവസവും ഇത് രണ്ടും ആ ദൈവം ജനത്തെ വീണ്ടെടുക്കാൻ പോകുന്ന സൃഷ്ടിയത്തിന് വീണ്ടെടുക്കുന്ന ദിവസം ഇത് രണ്ടും ആൾക്കാർ കൂട്ടിച്ചേർത്ത് നോക്കാറില്ല എല്ലാം വേർതിരിച്ചാണ്
കാണുന്നത് നമ്മൾ
മനസ്സിലാക്കണം വേദപുസ്തകത്തിന്റെ ആദ്യ തൊട്ട് അവസാനം വരെയും ആ വീണ്ടെടുപ്പിന്റെ നൂല് ഇങ്ങനെ നമുക്ക് കാണാൻ
സാധിക്കും
ഇതിനെ മഹത്വര ആക്കുന്നത്
not just the first coming of Jesus but the second coming of Jesus is what makes it so glorious
യേശുവിന്റെ ആദ്യത്തെ വരവല്ല ഇത് രണ്ടാമത്തെ വരവാണ് ഇതിനെ കൂടുതൽ മഹത്വരമാക്കുന്നത്
so you see we not just been taken away to paradise somewhere
നമ്മൾ പെട്ടെന്ന് ഒരു പരദീസ എവിടെയോ പരദീസയിൽ നമ്മളെ അങ്ങ് കൊണ്ടുപോകും എന്നല്ല
maybe that is a state for the intermediate before he comes and man after we die
ഒരു പക്ഷേ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് നമ്മൾ മരിക്കുമ്പോൾ ഒരു ഇടക്കാല ഒരു സ്ഥലം ആയേക്കാം
but you see what we are to be brought forth as glorious sons and daughters co children with Jesus
ashingle nammalle munnotu konduvunnathu aa mahathagaramaya devathinte makkal purushan ആൺമക്കളും പെൺമക്കളുമായിട്ട് പുത്രി പുത്രന്മാരായിട്ട് യേശു
കൊണ്ടുവരാൻ of many sons and daughters
avan aa mahataramaya putran putrimarudeyum aadya jadanayittu yeshu christu
vandirikkunnu creation is to be redeemed for this glorious revelation of the many sons of god
ee devathinte putranmarude aa vindeduppinu vendi srishti vere nokkiirikkunnu
Christian itself is going to be redeemed, isn't it?
ഇതുമൂലം ക്രിസ്തു സൃഷ്ടി തന്നെ വീണ്ടെടുക്കപ്പെടാൻ
പോകുകയാണ്. That's why it talks about a new heavens and a new earth. Redeemed place.
By ദൈവവചനം പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒരു വീണ്ടെടുക്കപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് പറയുന്നു.
We talk about the heavens, but we never talk about the new earth.
അവിടെ ആകാശ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്ന ഒരു പുതിയ ഭൂമിയെക്കുറിച്ച് പറയുന്നില്ല.
നമ്മൾ പറയാറില്ല. You see, why should the church be taken away when the action is going to be all down here
and parate ivide ee bhoomiyil valare adhigam sambhavangal okke nadakkan poguaanengil nammal sabha endine ee bhoomiyil ninnu eduthu maatchapadunu
yes I explained to you about heaven my first message so please don't misunderstand me
yan swargathe kurich aadithya sandeshathil yan paranjayirunnu adond enne tettidirikkirathu
I'm not saying there is no heaven and things like that please
swargam illanno angane onnum alla yan parayunnu
you need to understand the concept of heaven clearly
swargam nu parayunna aa karyam adinte vastavam nammal manasilakkanam
I don't have time to explain that again here this morning
inne pinneyum adine ആവർത്തിച്ച് പറയാൻ എനിക്ക് സമയമില്ല
yes we are going to go home actually
തീർച്ചയാണ് നമ്മൾ ഭവനത്തിലോട്ട് മടങ്ങി പോകാൻ പോവുകയാണ്
we are fed up with this the troubles down here
നമ്മൾ ഈ ലോക ആ ഭവനത്തിന് വേണ്ടി കാത്തിരിക്കുവാണ് എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ആ സംഭവങ്ങളൊക്കെ കണ്ട് നമുക്കങ്ങ് മതിയായിരിക്കുവാണ്
yes we need rest isn't it
നമ്മൾക്ക് വിശ്രമം വേണം
but what is the kind of rest just think carefully please
നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ എങ്ങനെയുള്ള സ്വസ്ഥതയാണ്
because home may be a place for physical rest
ഒരു ഭവനം നമ്മളുടെ ഭൗതിക വിശ്രമത്തിന് വേണ്ടിയുള്ള ഒരു
സ്ഥലമായിരിക്കാം
നമ്മൾ ജോലി ചെയ്ത് അങ്ങ് കഠിനാധ്വാനം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഭവനത്തിലോട്ട് മടങ്ങി
വന്നു
നമ്മൾക്ക് ഇനിയും നമ്മൾക്ക് പുനരുദ്ധാന ശരീരം ശരീരം ലഭിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് മധുരമായ ശരീരത്തിൽ പിന്നെ വിശ്രമിക്കേണ്ട, അവിടെ ക്ഷീണമില്ല, പിന്നെ വിശ്രമത്തിന്റെ ആവശ്യമില്ല.
This body is not treatless because this body is not going to be there.
ഈ ശരീരം ഇനി പിന്നെ ഇത് പിന്നെ ഇല്ലാതാകും. അതുകൊണ്ട് ഈ ശരീരത്തിന് പിന്നെ വിശ്രമത്തിന്റെ ആവശ്യമില്ല.
See, what we talk about rest is actually a mental rest, rest in our souls. We are not resting in our bodies, we are resting in our minds, in our souls, and that is what it means to be with Jesus forever, not be in some place.
നമ്മുടെ ദേഹത്തിനുള്ള വിശ്രമം അല്ല, മനസ്സിന്റെ, നമ്മുടെ ദേഹിയില്, നമ്മുടെ മനസ്സിന്റെ തലത്തില് ആ സ്വസ്ഥത, ആ വിശ്രമം, അതാണ് നമുക്ക് വേണ്ടിയത്.
These mansions in the sky came out of wrong words in the Bible. In the King James talks about mansions. Some of them have this picture of physical houses in heaven.
സ്വർഗത്തിൽ ആകാശത്തിൽ കൊട്ടാരങ്ങൾ, അതൊക്കെ തെറ്റായ തർജ്ജിമയിൽ കൂടി വന്ന വാക്കുകളാണ്.
Oh, if only we knew that our dwelling place is God in the Spirit, is Him.
നമ്മൾ മനസ്സിലാക്കിയായിരുന്നെങ്കിൽ നമ്മളുടെ വസ്തുവുമായിട്ടുമുള്ള വാസസ്ഥലം ആണ്, നമ്മുടെ ആത്മാവിൽ, അവനിൽ നമ്മൾ സ്വസ്ഥമായിരിക്കും.
But you see, the fact is that redemption is taking place here on earth as well. The story of Adam is coming back full circle.
നമ്മൾ മനസ്സിലാക്കണം ആ വീണ്ടെടുപ്പിന്റെ കഥ, അത് അത് പൂർണ്ണമായിട്ടും നിവർത്തീകരിക്കാൻ പോകുകയാണ്. ആദാമിന്റെ ആ തുടങ്ങി വെച്ച് ആ സംഭവം അത്
For all those of you who like history, it's an amazing history lesson for us. Amazing to read about the grand plan of redemption.
നമുക്ക് ആ ഹിസ്റ്ററി ചരിത്രം ഒക്കെ പഠിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഇത് നന്നായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ദൈവത്തിന്റെ ആ വീണ്ടെടുപ്പിന്റെ വലിയ മഹത്തരമായ
Adam gave the planet up, he lost it.
ആദാം ഈ ഭൂമണ്ഡലത്തെ അങ്ങ് വിട്ടുകൊടുത്തു, അവൻ
നഷ്ടപ്പെട്ടു. Back fully.
പക്ഷേ യേശു ക്രിസ്തു ഇത് പൂർണ്ണമായിട്ടും തിരിച്ചു നേടുവാണ്.
The tree of life is coming back.
ജീവന്റെ വൃക്ഷം തന്നെ തിരിച്ചു മടങ്ങി വരുവാണ്.
But it's not coming back in the garden, by the way.
പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അത് ആ ജീവന്റെ വൃക്ഷം ആ തോട്ടത്തിലല്ല മടങ്ങി വരാൻ പോകുന്നത്.
It is said in the new city, the city of God, the new Jerusalem, it says in the book of Revelation.
വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അത് പുതിയ യെരുസലേം പട്ടണം, ആ പുതിയ പട്ടണത്തിൽ തന്നെയാണ് ആ വൃക്ഷം വരാൻ
പോകുന്നത്. Why is the city greater than the garden?
എന്തുകൊണ്ടാണ് ഈ പട്ടണം ഈ തോട്ടത്തെക്കാട്ടിലും വലുതായിരിക്കുന്നത്?
Because you see, the garden actually has to lead us to the city.
എന്താന്ന് വെച്ചാല് ഈ തോട്ടം നമ്മളെ ഈ പട്ടണത്തിലോട്ട് നയിച്ചു
കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്.
തീർച്ചയായിട്ടും ദൈവം ആദാമും ഹവ്വയ്ക്കും വേണ്ടി ഈ തോട്ടം ഉണ്ടാക്കി, എന്നിട്ട് പറഞ്ഞു ഇതിനകത്ത് നിങ്ങൾ കൃഷി
ചെയ്യണം.
പക്ഷെങ്കില് അത് അവര് ആ തോട്ടത്തിനകത്ത് തന്നെ നിലനിൽക്കണമെന്നല്ലായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ ദൈവം അവരോട് കൽപ്പന കൊടുത്തിരുന്നു, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോയി നിറയുക എന്ന്.
You see, the garden had to lead to the city.
ആ തോട്ടം ആ നഗരത്തിലോട്ട് നയിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു.
But we lost it, my dear friends, and we're going to get it back.
നമ്മൾക്ക് അത് നഷ്ടപ്പെട്ടു പോയി, പക്ഷെങ്കിൽ നമ്മൾക്ക് അത് തിരിച്ചു ലഭിക്കാൻ
പോകുകയാണ്. The city is an amazing concept in the Bible. The community, the city,
പട്ടണം എന്ന്
പറയുന്നത് ultimate purpose of God.
ദൈവവചനത്തിൽ ദൈവത്തിനും ദൈവത്തിന്റെ ജനത്തിനും വേണ്ടി വളരെ പ്രസക്തിയുള്ളതാണ് പട്ടണം എന്ന് വചനത്തിൽ പറയുന്നത്.
How many of you like to sleep in a garden?
നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു തോട്ടത്തിൽ അങ്ങ് ഉറങ്ങാൻ ആ മനസ്സ്
ഇഷ്ടമുണ്ട്?
നമുക്ക് തോട്ടം ഭയങ്കര ഇഷ്ടം, പക്ഷേ തോട്ടത്തിന് നടുവിൽ നമ്മൾ കിടന്ന്
ഉറങ്ങാറില്ല.
നമുക്ക് ഇതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ഉണ്ട്.
I just want to continue by showing you some slides here.
കുറച്ച് സ്ലൈഡ്സ് കാണിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങാം.
Because we are doing a proper study, isn't it?
എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ശരിയായ ഒരു പഠനം നടത്തുവാണ്.
And there are four views that people have regarding this end time pictures in the Bible.
ഈ അന്ത്യകാല സമയങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ നാല് രീതിയിൽ ഈ ഭാഗങ്ങളെ ആൾക്കാർ കാണാറുണ്ട്.
And four different views, and only one can be true, but there are four different views that the world, the church has today.
ഇന്ന് സഭയ്ക്ക് നാല് രീതിയിലുള്ള കാഴ്ചപ്പാട് നാല് രീതിയിൽ അവർ കാണാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ നാലും സത്യമല്ല, ഇതിനകത്ത് ഒരെണ്ണമാണ് ശരി.
See, one group, can you go to the first, which is called the preterist kind of people, preterist.
Preterist nu paranja oru kootam janam undu.
So they think that the prophecies relating to the end times, especially in the gospels, are all fulfilled in AD 70 when Jerusalem was destroyed.
Avar chindikkunnathu velipaadil ezhuthirikkunna devavajanathil ezhuthirikkunna pravachanangal okke AD 70 il ഇതൊക്കെ നിവർത്തിയായി എന്ന്.
For them, Jerusalem destruction was the great end of all things in the Bible.
അവരെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ യെരുശലേമിന്റെ നാശം, ഡിസ്ട്രക്ഷൻ, അത് വന്നപ്പോഴത്തേക്ക് എല്ലാം
സംഭവിച്ചു.
അവർ പറയുന്നത് എല്ലാ പ്രവചനവും ആ കാലഘട്ടത്തിലോട്ട് ചൂണ്ടിക്കാണിക്കുമായിരുന്നു.
വേറെ
ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർ കണ്ടിന്യൂസ്റ്റ് എന്ന്
പറയുന്നത് unfulfilled as well, it is going to happen.
അവര് പറയുന്നത് വചനത്തിനകത്തുള്ള വെളിപ്പാടുകളെല്ലാം, പ്രവചനങ്ങളെല്ലാം ഭാഗികമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, എന്നിട്ട് ഭാഗികമായി ഇനി പൂർത്തീകരിക്കാൻ പോകുകയും ചെയ്യുവായിരുന്ന അവർ പറയുന്നു.
Then we have another group called the simple futurist.
വേറെ ആണെങ്കിൽ simple futurist എന്ന്
പറയുന്നു. For them, the first three chapters of Revelation relate to the time of the apostles, and then after that everything is future.
അവരെ സംബന്ധിച്ച് ഈ വെളിപാട് പുസ്തകത്തിന്റെ ആദ്യത്തെ മൂന്ന് അധ്യായം അപ്പോസ്തോലന്മാരുടെ കാലത്ത് ഉള്ള പ്രവചനമാണെന്ന് പറയുന്നു, ബാക്കിയെല്ലാം ഇനി ഭാവിയിൽ വരാൻ പോകുന്നതും.
പിന്നെ
എക്സ്ട്രീം ഫ്യൂച്ചറിസ്റ്റ് ആയിട്ടുള്ള
kind of guys, they say everything in the revelation is about the future, nothing is about now, not this age at all.
Avaru parayunnathu aa kootam parayunnathu ee velipaadu pusthakathil ezhuthirikkunnathu ellam bhaaviye kurichu idu vare onnume nadannittilla ini ellam nadakkan povunnade ullu ennu.
So you see, we have all these kinds of views to keep in mind before we progress.
Nammal munnottu povunnathinu munpe ee kaaryangal ellam nammal krithyamayittu manasilakkanam.
So as we go into the portions that I asked you to read, I hope you have gone to that at least one or two chapters.
Yana chindikkunnu njan paranja bhagangal ningal vaichittundayirikkum ennu.
If you have read those chapters, Matthew 24, Luke 21 and Mark 13,
Mattayude Markosinen Lukosinen sushishla moonu thanna bhagangal ningal vaichittundengil,
you see very clearly that it all begins with the talk about the destruction of Jerusalem.
Nammal adu shraddhichu nokkumbol അതെല്ലാം യെരുശലേമിന്റെ നാശത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു.
Because the disciples were asked Jesus, they pointed out the temple and said, what an amazing buildings, look at these rocks. The blocks may have been one story high. I mean, they must have had huge stones to build the temple.
ശിഷ്യന്മാര് ജെറുസലേം ദേവാലയത്തെ നോക്കി യേശുവിനോട് പറയുന്നതായിട്ടാ പറഞ്ഞു തുടങ്ങുന്നത്. ആ ദേവാലയം ഭയങ്കരമായ വലിയ കല്ലുകൊണ്ട് മനോഹരമായ രീതിയിൽ ഉണ്ടാക്കിയപ്പെട്ട ഒരു
ദേവാലയമായേക്കാം.
വലിയ പണ്ടത്തെ ദേവാലയം ഒക്കെ പണിത കല്ലുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു കല്ലായിരിക്കും ഒരു നില തന്നെ.
So you see, these are huge buildings, and the disciples were amazed to see this structure.
ഇത് ഭയങ്കരം അതിശയകരമായ മനോഹരമായ സംഭവം തന്നെയാണ് ഈ ദേവാലയം.
Seems Herod the great was just building the temple back, rebuilding the temple. It was not yet over, but it was already a grand spectacle.
അന്ന് ഹെരോദ് രാജാവ് ആ ദേവാലയം പുനർ പണിയുന്ന ഒരു സമയമായിരുന്നു. അത് തീർന്നില്ലായിരുന്നു പണി, പക്ഷേ എന്നാലും അത് കാണാൻ ഭയങ്കര മനോഹരമായിരുന്നു.
But you see, Jesus Christ, you always spoils the mood, isn't it, sometimes?
നമ്മൾ പല പ്രാവശ്യവും കാണുന്നത് യേശു ക്രിസ്തു അവരുടെ ആവേശത്തിൽ അങ്ങ് വെള്ളം ഒഴിക്കുന്ന
പോലെ. Why does Christ always spoil the mood for the disciples and for us?
എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ ഇടയ്ക്കിടെ നമ്മളുടെ ആ ആവേശത്തെ ഒന്ന് തണുപ്പിച്ചു
കളയുന്നത്?
അതിന്റെ ഉത്തരം ഇതാണ്, യേശു അത് കാണേണ്ട വാസ്തവം വാസ്തവമായിട്ട് പറയുന്നത്, പക്ഷെ നമ്മള് അങ്ങനെ കാണുന്നില്ല
എന്നാണ്.
യേശു ക്രിസ്തു ശിഷ്യന്മാരോട് എന്താണ് പറയാൻ
ആഗ്രഹിച്ചത്?
യേശു തന്റെ ശിഷ്യന്മാരോട് ഇത് പറയാൻ ആഗ്രഹിച്ചത്, നിങ്ങൾ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നശിക്കാൻ
പോകുകയാണ്. With the ultimate destruction and judgment on the pride of man.
ഇതിന്റെ നാശം വരാൻ പോകുന്നത് വലിയ നാശത്തിന്റെ പരമ്പരയുടെ ആദ്യ ഘട്ടമാണ്. അത് ഈ ലോകത്തിൽ ദൈവം മനുഷ്യന്റെ അഹന്തയെ വിധിച്ച് ന്യായം വിധിക്കാൻ പോകുന്ന തലത്തിലോട്ട്.
This pride of man that you see before you, this is going to go down, but not just this huge troubles are going to come to destroy the pride of man.
ഈ നിങ്ങൾ കാണുന്ന മനുഷ്യന്റെ അഹന്ത അല്ലേ, പണിതുയർത്തിയ അഹന്ത ദൈവം നശിപ്പിക്കാൻ ന്യായം വിധിക്കാൻ പോകുകയാണ്.
But not just this, something even more ultimate is going to come. Things are going to continue to follow after this.
Adu mathramalla devam vidikkan pogunnathu, idine kaiyinju അനേക തലം തലങ്ങളിൽ ന്യായവിധി വരാൻ പോവുകയാണ്.
ക്ലേശമായിട്ടും
ആ കലാപം കൂടുതലായിട്ട് വരാൻ പോവുകയാണ്.
ഭൂമിയുടെ
മേൽ നമ്മുടെ ലോകത്തില് രണ്ട് മഹായുദ്ധം വരുന്നതിന്
മുമ്പേ, the industrial revolution was there in Europe.
പശ്ചാത്തല ലോകത്തിൽ യൂറോപ്പിലൊക്കെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുന്നതിന്
മുമ്പേ, you know what man thought,
അതൊക്കെ വരുന്നതിന് മുമ്പേ മനുഷ്യൻ എന്താ ചിന്തിച്ചെന്ന് അറിയാം?
Education is going to solve the problems of man.
മനുഷ്യൻ വിചാരിച്ചു വിദ്യാഭ്യാസം വന്ന് മനുഷ്യന്റെ പ്രശ്നത്തിനെല്ലാം പരിഹാരം കാണും.
Progress is going to increase and that is going to solve all problems.
അഭിവൃദ്ധി വന്നിട്ട് മനുഷ്യന്റെ പ്രശ്നങ്ങളെ എല്ലാം കൈകാര്യം ചെയ്യും എന്ന് മനുഷ്യൻ വിചാരിച്ചു.
They made huge stride in education.
അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥലത്തിൽ വളരെ ഉന്നതി ഉണ്ടായി.
അങ്ങനെ
ഉന്നതി ഉണ്ടായതിനു ശേഷം ലോക മഹായുദ്ധം ഒന്ന് സംഭവിച്ചു.
Half their plans fell to the ground, half their thinking fell to the ground.
അവരുടെ പദ്ധതിയും ആ ചിന്തയുടെയും പകുതിയോളം തകർന്നു തരിപ്പണമായി.
After a few years,
അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ശേഷം
World War II came.
ഓ ലോക മഹായുദ്ധം രണ്ട് വന്നു.
Man realized, hey, this is not working.
മനുഷ്യന് മനസ്സിലായി ഇത് ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ മുന്നോട്ട് നീങ്ങുന്നില്ലല്ലോ എന്ന്.
You see, man is a terrible place today.
ഇന്ന് മനുഷ്യർ ഒരു ഭയങ്കരമായ അവസ്ഥയിലാണ്.
Yes, everything in his hands. Look at the mobile phone he has. You can look at the whole world today.
അവർക്ക് വേണ്ടിയതെല്ലാം അവരുടെ കയ്യിലുണ്ട്. അവരുടെ കയ്യിൽ ഇരിക്കുന്ന ആ കൊച്ചു യന്ത്ര മൊബൈൽ ഫോൺ, അതിൽ കൂടി ലോകം മൊത്തം അവർക്ക് കാണാൻ പറ്റും. പക്ഷേ സുഹൃത്തുക്കളെ, ഇതൊന്നും നമ്മളെ സഹായിക്കാൻ പോകുന്നില്ല.
Oh, if only our young people could realize this.
നമ്മളുടെ യുവാക്കള് ഈ സത്യം മനസ്സിലാക്കിയായിരുന്നെങ്കിൽ.
And we are making things worse by we getting caught up with these things rather than explaining it to them.
നമ്മളോ മുതിർന്നവരെ അവർ യുവാക്കളെ കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് പറഞ്ഞു മനസ്സിലാക്കേണ്ടതിന് പകരം നമ്മൾ തന്നെ പല ആശയക്കുഴപ്പത്തിൽ ആയി പോകുന്നു. ഈ ഈ കെട്ടിനകത്ത് നമ്മൾ അങ്ങ് അകപ്പെട്ടു പോകുകയാണ്.
See, if you look at this chapters, three chapters carefully.
ഈ മൂന്ന് അധ്യായം നമ്മൾ വായിച്ചത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ.
They're all prophesying troubles to come.
ഈ മൂന്ന് അധ്യായം മർക്കോസ് ലൂക്കോസിൽ നമ്മൾ കണ്ട ആ അധ്യായങ്ങൾ വരാനിരിക്കുന്ന ക്ലേശം, വരാനിരിക്കുന്ന കലാപത്തെ കുറിച്ച് കാണിക്കുന്ന
അധ്യായങ്ങളാണ്. കർത്താവിന്റെ ദിവസം, troubles are going to increase.
കർത്താവിന്റെ ദിവസം വരുന്നതിനു മുമ്പേ ഇങ്ങനെയുള്ള ക്ലേശങ്ങൾ കൂടി കൂടി പെരുകി വർദ്ധിക്കാൻ പോവുകയാണ്.
Even the day of the Lord is talking about judgment rather than the glories of the second coming.
It's
focusing on those aspects.
നമ്മൾ അവിടെ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. കർത്താവിന്റെ ദിവസത്തെ കാണിക്കുമ്പോൾ അതിനെ കുറിച്ച് അതിന്റെ നാശങ്ങള് വിവിധ കാര്യങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത്. മറിച്ച് ആ മഹത്വകരമായ പ്രത്യാശയെ കുറിച്ച് അവിടെ കാണിക്കുന്നില്ല.
Look carefully, you'll see that if you read those portions carefully. I don't have time to go through all those portions, please.
ആ മൂന്ന് ഭാഗങ്ങളിലോട്ട് ഇപ്പം പോകാൻ നമ്മൾക്ക് ഇപ്പം സമയമില്ല. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിച്ചൊന്ന് വായിക്കണം.
There are certain things I will point out from these portions for you to understand.
ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് ചില കാര്യങ്ങൾ ഞാൻ ഊർന്നി പറയാം.
I want to share with you something very important for you to interpret this portions.
ee vakyangal ee bhagangal vyakhyanikkanayitte valare kadilaya chila arippu njan ningalodu
nikkutte. You see, when we have the synoptic gospels, the three gospels almost similar to each other.
aa moona Matthay, Marcos, Lucas suvisheshangal ellam ekadesham oru polathe suvisheshangal idu moonu.
But these three highlight three different aspects. They have their own reasons to write the way they wrote.
ee moona suvisheshangal avare ezhudiyavar adu വ്യത്യസ്തമായ ചില കാര്യങ്ങള് മുൻതൂക്കം കൊടുത്താണ് എഴുതിയിരിക്കുന്നത്.
So you see, we have to gather from all three to get a more complete picture. Certain crucial points will be missing from one gospel. We'll take it from another gospel to understand.
അതുകൊണ്ട് ഇത് മൂന്നും നമ്മൾ നോക്കിയാൽ ഈ പൂർണ്ണമായിട്ടുള്ള സമ്പൂർണ്ണ ചിത്രം നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു സുവിശേഷത്തിൽ ഒരു കാര്യത്തെ കുറിച്ച് കുറച്ച് പറഞ്ഞിരിക്കുന്നത്, അത് മറ്റു സുവിശേഷത്തിൽ അതിനെ കുറിച്ച് വിവരിച്ച് ഇച്ചിരിയൂടെ
പറയുന്നുണ്ട്. One thing, but another, maybe using that same verse to explain another aspect of the truth.
ഒരു സുശേഷ എഴുതിയ വ്യക്തി ഒരു ഒരു വാക്യം ഉപയോഗിച്ച് ഒരു കാര്യത്തെ കുറിച്ചായിരിക്കും വിവരിച്ച് പറയുന്നത്, കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റ് സുശേഷം എഴുതിയ വ്യക്തി സുശേഷത്തിൽ നമ്മൾ കാണുന്ന അതേ സെയിം വാക്യം എടുത്ത് വേറെ ചില കാര്യങ്ങളാണ്
കാണിക്കുന്നത്.
ഇത് തെറ്റല്ല എന്ന് വെച്ചാൽ ഈ കാര്യം ഒരു ഈ രണ്ട് എഴുതിയ വ്യക്തികള് ഈ ഒരു കാര്യത്തിന് രണ്ട് വശത്തെ
കാണിക്കുവാണ്.
ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ
ഞാനിത്
എന്തിനാ ഇത് അത്യാവശ്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ഞാൻ കാണിച്ചു തരാം.
One writer may be using a hyperbolic language to write about something, but the same words can be used literally by another writer. Very amazing.
ഒരു ഒരു എഴുതിയ വ്യക്തി ഈ ഈ അതിശയോക്തിയ അലങ്കാര പദങ്ങള് ഉപയോഗിക്കുന്നുണ്ട്. അതേ പദം ഉപയോഗിച്ച് അടുത്ത ലേഖകൻ വേറെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി
തരുന്നത്.
വാക്യത്തിൽ തന്നെ ശരിയായ ഒരു അർത്ഥം അങ്ങ് സ്ഥാപിച്ചു തരുന്നതായിട്ട് നമുക്ക്
കാണാം. നമ്മള്
വേദപുസ്തകം ശ്രദ്ധിച്ച് വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ അതിശയകരമായ കാര്യം നമുക്ക്
മനസ്സിലാക്കാം.
ഞാൻ ഈ സുവിശേഷങ്ങളിൽ നിന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഞാൻ കാണിച്ചു
തരാം.
ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം, നമ്മൾ 24 അധ്യായം നമ്മൾ നോക്കുമ്പോൾ
you find a verse they're talking about the tribulation, the great tribulation.
അവിടെ വരാൻ പോകുന്ന വലിയ പീഡനത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, ഒരു വാക്യമുണ്ട്.
I still don't understand why people use tribulation to talk about is it destruction. Tribulation means tribulation. Tribulation means trouble, not wrath.
Tribulation ആ പദം നമുക്ക് പീഡനമാണ്, അല്ലാതെ അത് ദൈവ കോപം
people are troubling each other, tribulation, we are being troubled.
അത് തമ്മിൽ തമ്മിൽ പീഡിപ്പിക്കുന്ന ഒരു ഒരു കാര്യമായിട്ടാണ് അവിടെ കാണുന്നത്.
ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും.
So can you see, like I tried to explain to you, this is Christ began to talk about the temple, but he began to add about the trouble, the more intense troubles coming at during the end also. He brought these two things together. He was not talking about the temple alone here. The question was regarding the temple, but he began to explain about all the troubles going to come.
അവിടെ ശിഷ്യന്മാരെ ചോദിച്ച ചോദ്യം ദേവാലയത്തെ കുറിച്ചായിരുന്നു. പക്ഷേ യേശുക്രിസ്തു ദേവാലയത്തെ കുറിച്ച് ഉത്തരം പറഞ്ഞ് തുടങ്ങിയിട്ട് അവിടെ വരാൻ പോകുന്ന വലിയ പീഡനത്തെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ പരമ്പരയായിട്ട് താഴോട്ട് വരുന്നു.
And so you see, only Matthew is asking that question in the first chapter in verse 3, says about the end of the age. The other two gospels are not asking about the end of the age at all. They're only asking about the temple destruction.
മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം നമ്മൾ മൂന്നാമത്തെ വാക്യത്തെ നോക്കുമ്പോൾ അതിനകത്ത് മാത്രമേ കാലത്തിന്റെ അവസാനം എന്താകും എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ബാക്കി രണ്ടിനകത്തും ലൂക്കോസും മർക്കോസിനകത്തും ദേവാലയത്തെ കുറിച്ച് ചോദിച്ചാണ് തുടങ്ങുന്നത്.
We have to add this Matthew to understand the other two. He's using this answer to talk to the other gospels as well.
അതുകൊണ്ട് മർക്കോസിലും ലൂക്കോസിലും എഴുതിയ ചോദ്യത്തിന് കാണിക്കുന്ന ചോദ്യത്തിന് ഈ ഉത്തരം കൂടെ മത്തായിൽ എഴുതിയ ഉത്തരം കൂടെ ചേർത്ത് വേണം നമുക്ക് നോക്കേണ്ടത്.
What we read just now is talking about intense trouble, isn't it? And we think that it is coming upon the whole earth.
ഇപ്പം നമ്മൾ വായിച്ച 21 22 വാക്യങ്ങൾ വലിയ ദുരന്തം, വലിയ പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഭൂമി മുഴുവനും അകപ്പെടും ഈ പ്രശ്നത്തിൽ നിന്നാണ് അവിടെ
But here in Luke 21 we find the similar words.
ലൂക്കോസ് 21-ാമത്തെ അധ്യായത്തിൽ അതേപോലത്തെ ഒരു വാക്യം നമുക്ക് കാണാം.
And so you look at this verse here in 21 and verse 23 talking about the same thing.
ലൂക്കോസ് 21-ന്റെ 23-ാമത്തെ വാക്യത്തിൽ ഒരു അതേപോലത്തെ കാര്യങ്ങൾ.
ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം, ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും.
ദേശത്തിന് വലിയ ഞെരുക്കവും ഡിസ്ട്രസ് ആൻഡ് ട്രബിൾ അപ്പോൺ ദീസ് പീപ്പിൾ, ഈ ജനം. They will be thinking, talking about the whole world. He'll be fine talking about these people. But
that is Sushishan Vaikyam Vala, Bhoomi Mulluvenum ee prashnathil agappadum ennaanu nammal chindikkunnathu. Pakshe ee vakyam nokkumbolthekku ee janam, ivar, ee aalkkaru ennu paranjaanu chundi parayunnathu.
So the one month said, the world is saying peace and safety, but on the other side, big trouble on Israel, isn't it?
Oru varshathil ippo nammal nokkunna logam embaadum valare valare adhigam samadhanathe kurichu പറയുന്നു. പക്ഷെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ മേലിലോ ഭയങ്കരം സംഘർഷം, പീഡനം.
So can you see, I mentioned to you last week, distress and destruction on Israel.
Israel മേല വിപത്തും വിനാശവും വരാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച.
The world is going to start to talk about peace and safety.
ആ സമയത്ത് ലോകം സമാധാനവും സുരക്ഷിതത്വത്തെ കുറിച്ചും സംസാരിക്കുന്നു.
But church may be going through terrible deception and deprivation.
പക്ഷേങ്കിൽ സഭയോ വളരെ വഞ്ചനയും സഭയിൽ നിന്ന് എടുത്തു കളയുന്ന ഒരു അവസ്ഥയും അകപ്പെടാൻ പോകുന്നു. ഞാൻ പറയട്ടെ, പല കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്.
to try to bring all these things together, I just want to bring you to one portion of scripture, and then we will just close one important portion of scripture.
ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി നോക്കുമ്പോൾ ഞാൻ വേദപുസ്തകത്തിലെ ഒരു വാക്യത്തിലോട്ട് നമ്മൾ നോക്കാം, അത് കഴിഞ്ഞിട്ട് ഒരു ഭാഗം നോക്കിയിട്ട് നമുക്ക് നിർത്താം.
And that is in Luke chapter 17.
അതെ, ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം.
This is something very important for us to understand carefully.
ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കി
മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
നമ്മൾ 20-ാമത്തെ വാക്യം തൊട്ട് ആ അധ്യായത്തിന്റെ അവസാനം 37 വരെ നമുക്ക്
നോക്കാം.
20-37 വരെ ലൂക്കോസ് 17.
ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ല താനും, അന്ന് നിങ്ങളോട് ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയും, നിങ്ങൾ പോകരുത്, പിൻ ചെല്ലുകയും അരുത്. മിന്നൽ ആകാശത്തിൻ കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തന്റെ ദിവസത്തിൽ ആകും. എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടമനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സ്വതവും വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. അന്ന് വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത്. അവണ്ണം വയലിൽ ഇരിക്കുന്നവനും പിന്നോക്കം തിരിയരുത്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തു കൊൾവിൻ. തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ആ രാത്രിയിൽ രണ്ടു പേർ ഒരു കിടക്കമേലായിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും. രണ്ടുപേർ വയലിൽ ഇരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവർ അവനോട് കർത്താവേ എവിടെ എന്ന് ചോദിച്ചതിന് ശവം ഉള്ളയിടത്ത് കഴുക്കൾ കൂടും എന്ന് അവൻ പറഞ്ഞു.
നമുക്ക് പ്രയാസം കൊണ്ടുവരുന്ന ഏത് ഭാഗമാണിത്.
It begins by the Pharisees asking about the kingdom of God to Jesus.
ദൈവരാജ്യത്തെ കുറിച്ച് വരിഷന്മാരെ യേശുവിനോട് ചോദിച്ചാണ് ഈ സംഭവം തുടങ്ങുന്നത്.
Please note that Jesus Christ for those who are not in the kingdom.
ഇവിടെ ദൈവരാജ്യത്തിൽ ഇല്ലാത്തവര്, അതിനകത്ത് അതിന്റെ ഉള്ളിൽ അല്ലാത്തവര്,
അങ്ങനെയുള്ളവരോട്
യേശു ക്രിസ്തു ഉത്തരം പറയുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അന്വേഷിക്കണം, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ ആകണം എന്നാണ്.
So they want for them, they want great things to happen for them to believe, and Christ will say, hey, is the kingdom wants to come inside you, what are you looking for things outside?
Avar velil valare valli valli sambhavam nadakkanam devam velippeduthanam ennokke ulla reethil aayirikkum avar chindikkunnu. Pakshe devam parayavana ningalde ullil, Yesu Christ parayana ningalde ullilana deiva rajyam varendathu, ningalde ullilana devathinte രാജ്യത്തും വരേണ്ടത്.
Don't say look here, look there, it has to come inside you.
അവിടെ നോക്കി ഇവിടെ നോക്കി എന്നല്ല നിങ്ങൾ പറയേണ്ടത്, പക്ഷേ നിങ്ങളുടെ ഉള്ളിലോട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്.
But in verse 22 he talks to the disciples in a different way.
പക്ഷേ ഇരുപത്തിരണ്ടാം വാക്യം തൊട്ട് ശിഷ്യന്മാരോട് വേറെ ഒരു രീതിയിലാണ് യേശു ക്രിസ്തു
സംസാരിക്കുന്നത്.
ദൈവരാജ്യത്തിനുള്ളിലുള്ളവര്
He gives some great hope by saying, hey, this is not yet fully come. There is glorious things going to come.
അവരോട് ദൈവം യേശു ക്രിസ്തു പറയുവാണ്, നിങ്ങളെ സംബന്ധിച്ച് വലിയ മഹത്തരമായ പ്രത്യാശയുണ്ട്. ഇത് മാത്രം വന്ന് അവസാനിക്കുന്നില്ല, വലിയ പ്രത്യാശയുണ്ട് നിങ്ങൾക്ക്.
Yes, you may have suffering, you may have trouble.
നിങ്ങൾക്ക് പ്രശ്നവും പ്രയാസവും ഒക്കെ നേരിടേണ്ടി വന്നേക്കാം.
It tells in verse 25, even the Son of Man will suffer things and be rejected in this generation.
25-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഈ തലമുറയില് മനുഷ്യപുത്രൻ ദൈവപുത്രനും ദൈവപുത്രനും പോലും തിരസ്കരണവും പ്രയാസവും നേരിടേണ്ടി വരും.
But that is only for the great things, for the glory to be revealed. He endured the shame of the cross, looking ahead to something.
പക്ഷേങ്കിൽ അതെല്ലാം വലിയ മഹത്വത്തിന്റെ വെളിപ്പെടലിന് വേണ്ടിയാണ് അവൻ ആ ക്രൂശ് സഹിച്ചത്. ആ മഹത്വപരമായ കാര്യത്തിന് വേണ്ടിയായിരുന്നു.
Yes, troubles are genuine today, my dear friends.
നമുക്കുള്ള പ്രയാസങ്ങൾ അത്
വാസ്തവമാണ്.
പത്രോസ് പറയുന്നത് നമ്മൾ ഒരു കാലഘട്ടം നമ്മൾ പ്രയാസത്തിലാകും.
When we get sick, it's no point saying I'm not sick and trying to talk foolishly.
നമ്മൾക്ക് രോഗത്തിൽ നമ്മൾ ആകുമ്പോൾ രോഗം ബാധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ എനിക്ക് രോഗമില്ല എന്ന വിഡ്ഢിത്തരം പറയേണ്ട ആവശ്യമില്ല. അത് എങ്ങനത്തെ സുവിശേഷമാണ്?
നമുക്ക്
സൗഖ്യം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ അംഗീകരിക്കണം, എനിക്ക് രോഗം
ബാധിച്ചിട്ടുണ്ട്.
നമ്മൾ രോഗം ബാധിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രോഗമുണ്ടെന്ന് നിങ്ങൾ പറയരുത് എന്നുള്ള പഠിപ്പീര് എന്ത് പഠിപ്പീരാണ്?
The way of the world, positive confession, things that has to be rejected.
ഇതൊക്കെ ലോകത്തിന്റെ പഠിപ്പീരുകളാണ്. പോസിറ്റീവ് കൺഫെഷനും നല്ല രീതിയിലുള്ള ഏറ്റുപറച്ചിലും മാത്രമേ പാടുള്ളൂ എന്നുള്ള
സംഭവം.
പക്ഷേങ്കിൽ ആ വിശ്വാസത്തെ വലിച്ച് ഇങ്ങനെയുള്ള തലത്തിൽ വന്നെത്തിക്കാൻ പാടില്ല.
Christ himself said, yes, I'm going to suffer many things. I'm going to be rejected here.
ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ തിരസ്കരണത്തിൽ കൂടി കടന്നു പോകാൻ പോവാണ്, ഞാൻ പ്രയാസത്തിൽ കൂടി കടന്നു പോകാൻ പോവുകയാണ്.
But the Son of Man is going to come in a glorious way. Just wait for the kingdom to come in its fullness. He said, those who are in the kingdom.
ദൈവരാജ്യത്തിലുള്ളവരോട് പറയുവാ, മനുഷ്യപുത്രൻ വളരെ മഹത്വത്തോടെ വെളിപ്പെടാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങളെ പ്രയാസപ്പെടുന്നവർ നിങ്ങൾ കാത്തിരിക്കുക.
That is our hope, my dear friends, to look ahead to what God has for us.
So sure nammalku vendi devam vechirikkuna aa karyathilotte munpotu pratyashiyode nokka adana nammalde pratyasha.
Troubles are here for us to learn and to be equipped and to be complete, perfected.
നമ്മൾക്ക് ഈ ലോകത്തിൽ നമ്മൾക്ക് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നേരിടുന്നത് അത് നമ്മളെ പഠിപ്പിക്കാൻ, നമ്മളെ സജ്ജീകരിക്കാനായിട്ട്, നമ്മളെ ഒരുക്കാനായിട്ട്.
Then as he goes down from verse 25, he talks about the troubles. Look at the context. He's talking about the things that are going to happen, that the world is going to be in this condition.
25 തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആ പശ്ചാത്തലം ലോകം ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് എന്നുള്ള എടുത്തു
പറയുവാണ്.
ദൈവപുത്രൻ മഹത്വത്തിൽ വരും, ആ പക്ഷെങ്കില് ലോകത്തിലുള്ള ആൾക്കാർ വളരെ വ്യത്യസ്തമായ ഒരു അവസ്ഥയില് ആകുന്നു.
There is the rest of the portion talking about. Look at the context is very important.
അതാണ് ബാക്കിയുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. ആ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം.
When it talks about two people being taken, look at the 34-35 talking about one will be taken. I mean the Malayalam itself is confusing for us.
ഇത് 34 35 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരാളെ എടുക്കും, ഒരാളെ വിട്ടുപോകും, വിശേഷിച്ചിരിക്കും എന്ന് അത് അങ്ങനെ മലയാളത്തിൽ ആ തർജ്ജിമയിൽ തന്നെ നമുക്ക് ആശയക്കുഴപ്പം വരും.
Taken in Malayalam means what do you
mean?
മലയാളത്തിൽ എന്തോ, മലയാളത്തിലെ വാക്ക് എന്തുവാ അനിത? കൈക്കൊള്ളും അല്ലേ? കൈക്കൊള്ളും എന്നുള്ള വാക്ക് ശരിയല്ല.
ഇവിടെ പറഞ്ഞ ആ സ്വർഗത്തിലോട്ട് ആകാശത്തോട്ട് സഭ എടുക്കപ്പെടുന്ന
judgment coming on an unsuspecting generation. One will be taken away for judgment, another one will be taken.
അത് അവിടെ ഈ ന്യായവിധിയുടെ ദിവസത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരാള് രണ്ടുപേരുണ്ടായിരിക്കും, ഒരാളെ ന്യായവിധിക്ക് വേണ്ടി കൊണ്ടുപോകും, മറ്റേ ആളെ
വിട്ടയക്കും.
എവിടോട്ടേക്ക് ആണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുന്നതിന് ഉത്തരം ആ ചോദ്യം എവിടോട്ട് എന്നാണ്. എവിടോട്ട് കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ ആ ആകാശത്തോട്ട് സ്വർഗത്തിലോട്ട് എന്നല്ല പറയുന്നത്, മറുപടി പറയുന്നത് കഴുകൻ ഉള്ളിടത്ത് ശരീരം ഉള്ളിടത്ത് കഴുകന്മാരും കൂടും എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൂക്കോസ് എഴുതുന്നത് ലൂക്കോസ് അതിശയോക്തമായ അലങ്കാര വാക്കുകളാണ്.
Two in one bed, one will be taken. It's not that you'll be sleeping and suddenly one you won't find another person. It's just saying there'll be a separation between two people who are very very much with each other, but they're two different places they're going to go.
അവിടെ രണ്ട് പേർ ഒരു കിടക്കയിൽ കിടക്കും, ഒരാളെ അങ്ങ് എടുക്കും, ഒരാള് ശേഷിച്ചിരിക്കും എന്നുള്ളത് അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. ഈ രണ്ടുപേരും ഒരുമിച്ച് ഒരേ അങ്ങനെയുള്ള ആശ്ചര്യമായ അർത്ഥത്തിലല്ല, പക്ഷെങ്കില് ഇങ്ങനെ ഒരു അലങ്കാരപ്രദമായിട്ട് പറയുവാണ് ഒരാൾ ഇവർ ഒരുമിച്ചായിരിക്കും, പക്ഷെങ്കിൽ ഒരാള് ന്യായവിധിക്ക് വേണ്ടി എടുക്കപ്പെടാൻ പോകുന്നു, ഒരാളെ ന്യായവിധിയിൽ നിന്ന്
വിട്ടയക്കും.
അവര് രണ്ടുപേര് ഒരേ ജോലി ചെയ്യുന്നവരായിരിക്കും, കാണുമ്പോൾ ഒരേ പോലെ ഒരേ ഇടത്ത് എല്ലാം ഒരേ, പക്ഷെങ്കിൽ രണ്ടുപേരും തികച്ചും വ്യത്യസ്തമായ ഉദ്ദിഷ്ട സ്ഥാനത്തോട്ട് യാത്ര
ചെയ്യുന്നത്.
ഇവിടെയൊക്കെ ഈ അതിശയോക്തിപരമായ ഒരു അലങ്കാരപ്രദം നമ്മൾ മനസ്സിലാക്കണം, ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ
മനസ്സിലാക്കണം.
നമ്മള് 31-ാമത്തെ വാക്യത്തിൽ എഴുതിക്കുന്ന വീടിന്റെ മേൽക്കൂരയിൽ ആണെങ്കിൽ സാധനം എടുക്കാൻ വീടിനകത്തോട്ട് പോകരുത് എന്ന് പറയാം. അപ്പൊ വീടിനകത്തോട്ടല്ലേ നമ്മൾ എവിടെ പോകും?
So you see, there is hyperbolic language being used here by Luke.
Lucas ezhuthirikkunnathu idellam ee alankarapradamaya vaakkukalaanu, idu adishyaktamaya paramaya vaakkukalaanu ivide ubhayikkunnathu.
Remember, Lot's wife doesn't mean that you'll become like pillar of salt.
Lotinte bhariye ennu parayumbode nammal ellavarum ഉപ്പ് തൂണായി തീരാൻ പോവാണ് എന്നല്ല പറയുന്നത്.
ഇങ്ങനത്തെ
ഈ അലങ്കാരപ്രദമായ വാക്കുകൾ ഉപയോഗിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ ചൂണ്ടി കാണിക്കുവാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ക്രിസ്തു
നമ്മൾ 33-ാമത്തെ
വാക്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇച്ചിലൂടെ വ്യക്തത വരുന്ന ഒരു വാക്കാണ് അവിടെ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, ജീവനെ സംരക്ഷിക്കാനായിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും, പക്ഷെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ നോക്കുമ്പോ നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന്.
So it's not talking about one particular point of time here. It is talking, language is being used to say like things like that, but it's talking more about the fact that hey, if you're living in the lifestyle of losing, you will gain. If you give living a lifestyle of keeping it, you will lose it.
ഇവിടെ ഒരു ദിവസത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സംഭവത്തെ കുറിച്ചല്ല പറയുന്നത്, ഇവിടെ ഒരു ജീവിത രീതിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമ്മളെ നഷ്ടപ്പെടുത്താനായിട്ടുള്ള ഒരു ജീവിത ശൈലി നയിക്കുവാണെങ്കിൽ നമ്മൾക്ക് അതിലെ നേടും നമ്മൾ നമ്മളെ തന്നെ. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ സുരക്ഷിതമായിട്ട് വെക്കാനായിട്ട് നേടാനായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഉള്ളത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുവാണ്.
So you see, Luke is using hyperbolic language, which Matthew may not be using. But here Luke is saying, hey, if you're in the housetop, don't even go down. Because you see, you cannot suddenly change when things come your way. You have to change right now.
ഇവിടെ പറയുന്ന അതിശക്തമായ പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ മേൽക്കൂരയിലാണെങ്കിൽ താഴെ പോകരുത് എന്ന് പറയുന്നു. പറഞ്ഞു വരുന്നത് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളിൽ ഒരു മാറ്റം വരുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് മാറ്റം വരേണ്ടത് ഇപ്പോഴാണ്.
You have to make sure that you are losing your life so that you can gain it.
നിങ്ങളുടെ ജീവിതം നിങ്ങൾ കൊടുക്കുന്നവരായി നിങ്ങൾ ജീവിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നേടാൻ പറ്റും.
One will be taken, I mean the word is the wrong word to be used. One will be taken, not taken by God, it will be taken out, taken away, separated.
ഒരാളെ കൊണ്ടുപോകും, ഒരാള് ശേഷിക്കും എന്ന് പറയുമ്പോൾ അങ്ങ് ദൈവം അങ്ങ് എടുത്തു മാറ്റുക എന്നല്ല. പക്ഷെങ്കിൽ ആ രണ്ട് പേരും തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടാവും, ഒരു സെപ്പറേഷൻ ഉണ്ടാകും എന്നാണ് അവിടെ പറയുന്നത്.
Oh, if only we would understand some portions of scripture by looking carefully.
നമ്മള് വളരെ ശ്രദ്ധിച്ച് നോക്കി വേദപുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ ഒന്ന് നോക്കിയാൽ.
Let me close by pointing you to one verse of scripture in Luke 21.
ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലെ ഒരു വാക്യം നോക്കി നമുക്ക് അവസാനിപ്പിക്കാം.
Verse 36.
36 ലൂക്കോസ് 21-ന്റെ 36-ാം വാക്യം.
Trying to explain what I just said to you.
ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ വിവരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു.
Verse 36 says like this, be on, keep on the alert at all times. Praying that you may have the strength to escape all these things that are about to take place and to stand before the Son of Man.
ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ.
മലയാളത്തിൽ ആ സ്ട്രെങ്ത് ഉള്ള വാക്കുണ്ട്, ഒന്നുകൂടെ വായിച്ചേ.
ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യ പുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന്.
പ്രാപിക്കുവാനായിട്ടുള്ള വാക്കുണ്ടെങ്കിൽ
സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ.
Okay, now look at this verse. If you look at it very carefully,
ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ,
why does writer say that we need strength?
നമ്മൾക്ക് ബലം വേണം. ഇങ്ങനെയുള്ള കാലങ്ങൾ ഒഴിഞ്ഞു മാറാൻ നമുക്ക് ബലം വേണം, അല്ലെങ്കിൽ പ്രാപ്തി വേണമെന്ന് അതിനാണ് ലേഖകൻ എഴുതുന്നത്.
If he's trying to tell us about the fact that you are going to be taken away, we just be taken away. Why do we need strength to escape these things?
നമ്മള് ഈ വക സംഭവങ്ങൾ അങ്ങ് ഒഴിഞ്ഞു മാറാനായിട്ട് നമ്മൾ അങ്ങ് എടുക്കപ്പെടാൻ പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബലത്തിന്റെയും പ്രാപ്തിയുടെ ആവശ്യം എവിടെ?
So the issue here is not having strength to escape, meaning having strength to be raptured.
ഇവിടെ അങ്ങ് ആകാശത്തിലോട്ട് മേഘങ്ങളിലോട്ട് എടുക്കപ്പെടാനുള്ള ശക്തി നിങ്ങൾക്ക് വേണം എന്നല്ല
അവിടെ.
മറിച്ച് ഇങ്ങനെയുള്ള അവസ്ഥകൾ സാഹചര്യങ്ങളെ മുഖാമുഖം നേരിടാൻ നമുക്ക് ബലം വേണമെന്നാണ്.
So to be alert here does not mean to be alert and wait suddenly will be taken away.
നമ്മൾ ജാഗ്രതയോടെ സൂക്ഷിച്ചോളണം എന്ന് പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം പെട്ടെന്ന് എടുക്കപ്പെടും അതങ്ങനെയല്ല
പറയുന്നത്.
സുബോധമുള്ളവരായിട്ട് അല്ലെങ്കിൽ ഉണർന്ന് നിർമ്മിതരായിട്ട് ഇരിക്കാൻ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ?
We need to be prepared so that we are not ashamed at his coming.
അവിടെ അവന്റെ വരവിങ്കിൽ നമ്മൾ ലജ്ജിതരായിരിക്കാതെ ഇരിക്കാനായിട്ട് നമ്മൾ ഒരുക്കപ്പെടണം എന്നാണ്, ഒരുങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത്.
So alertness not to be taken away.
So നിർമ്മതരായിരിക്കുന്നത് നമ്മൾ അങ്ങ് എടുക്കപ്പെടാനായിട്ടല്ല.
Alert so that you don't be ashamed at his coming.
അവന്റെ വരവിങ്കിൽ ലജ്ജിതരാകാതിരിക്കാനായിട്ട് നമ്മൾ നിർബന്ധരായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്.
It is showing a preparedness for us, not an alertness to be taken away, an alertness so that we can prepare ourselves.
അവിടെ എടുക്കപ്പെടാനായിട്ടുള്ള നിർബന്ധരല്ല, മറിച്ച് ആ ദിവസങ്ങളിൽ ആ അവന്റെ വരവിങ്കിൽ നമ്മൾ ഒരുക്കപ്പെട്ട് അങ്ങ് ഇതിനകത്ത് അകപ്പെട്ടു പോകാതെ നമ്മൾ അങ്ങനെ ഒരുങ്ങി നിൽക്കാനായിട്ടുള്ള ശക്തിയാണ്
നമ്മൾ
നിർബന്ധരായി ഇരുന്നില്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ നേരിടാനുള്ള ബലം നമ്മൾക്ക് കിട്ടത്തില്ല. മറിച്ച് നമ്മൾ ഈ വക കാര്യങ്ങളിനകത്ത് നമ്മൾ അകപ്പെട്ട് ബാധിക്കപ്പെട്ടു
പോകും.
അവസാനം അവൻ വരുമ്പോൾ നമ്മൾ
ലജ്ജിതരായി.
അവസാനമായിട്ട് ഒരു ചോദ്യം ഞാൻ
ചോദിക്കട്ടെ.
അഥവാ യേശുവിന്റെ വരവ് താമസിച്ചാൽ നമ്മള് എന്നേക്കുമായിട്ട് അങ്ങ് ജീവിക്കാൻ പോവല്ലോ.
So this talk is not just about the Lord's coming, my dear friends. This talk is about what happens when we die.
ഈ അതുകൊണ്ട് ഇന്നത്തെ ഈ പഠിപ്പീര് യേശു വരുമ്പോഴെന്നേക്കു മാത്രമല്ല നമ്മൾ മരിക്കുന്ന അവസ്ഥയിൽ വന്നാൽ.
Some of us may be ready to meet him. You know, our life, our time is almost over and we are old and we are waiting for him. When we die.
നമ്മളിൽ ചിലവർ നമ്മളുടെ ജീവിതത്തിന്റെ കാലം അവസാനിക്കാറായി. നമ്മൾ അവരെ കാണാനായിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ
പോകുകയാണ്.
പക്ഷേ നിങ്ങളും ഞാനും നാളെ മരിക്കാൻ
പോവുകയാണ്.
ഞങ്ങൾ ഇവിടെ ഇല്ല എങ്കിൽ
how do we prepare ourselves? What does it mean to be alert?
angane anengil naale nammal illadagan poi bhoomi vidan povaanengil nammal jeevan pogan povaanengil enganeyanu nammal subodhar nirmadharayitt irikkende enganeyanu nammal orangindidayittulla.
It's not the coming of Jesus alone, but we have to face him one day.
Nam ide yeshuvinte randamathe varavinte divasathe kurichal padithir mathramalla appane kartavine neeridana mugamugam kaananayittu aa oru karyathe kurichulla padithirana.
So three things I will just remind you as to how we can prepare ourselves.
Nammale enganeyanu orungandiyathu adine kurichu moonu karyam paranju
njan sanchikkunnu. Hard things to do, not easy, but unless we do these things we are not going to be prepared.
ഇത് വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മളെ തന്നെ ഒരുക്കിയില്ലെങ്കിൽ നമ്മൾ പ്രയാസത്തിലാണ്.
This is my message for you, my dear friends.
സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് സന്ദേശം ഇതാണ്.
Look at these three things. Number one.
മൂന്ന് കാര്യം നമുക്ക് നോക്കാം. മൂന്ന് കാര്യം ഞാൻ പറയാം. ഒന്നാമത്തേത്,
we need to be prepared to do everything to set right broken relationships.
അവിച്ഛേദിക്കപ്പെട്ട ബന്ധങ്ങളെ നിരപ്പാക്കാനായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ ചെയ്തിരിക്കണം. ചെയ്യാൻ നമ്മൾ
ഒരുക്കമുള്ളവരാകണം.
എത്ര പേർ നമ്മൾ എത്ര പേരെ ഇങ്ങനെ ആ ബന്ധം രമ്യതയിൽ കൊണ്ടുവരാനായിട്ടുള്ളത് നമ്മൾ നാളേക്ക് 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 എന്ന് പറഞ്ഞ് നമ്മൾ താമസിപ്പിക്കും.
If only God could help us here.
ഈ ഒരു മേഖലയിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.
Number 2,
രണ്ടാമത്തേത്,
be ready to be led by the Spirit in all your decision making.
നമ്മളുടെ എല്ലാ തീരുമാനം എടുപ്പിലും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനായിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം.
See, it's so sad to hear people just deciding for their life without even saying that God told us, I mean, I received this from the Lord, I sense God is leading me in this way.
ഇപ്പോൾ നമ്മൾ കാണുന്നത് ദൈവം എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ദൈവം എന്നെ ഇങ്ങനെ നയിക്കുന്നു എന്ന് പോലും ചിന്തിക്കോ പറയോ ചെയ്യാതെ ദൈവജനം പെട്ടെന്ന് സ്വന്തം തീരുമാനങ്ങൾ എടുക്കും.
How can we even claim to be children of God if we don't talk to our father about our plans?
നമ്മളുടെ പദ്ധതികളെക്കുറിച്ച് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനോട് നമ്മൾ ചോദിക്കുന്നില്ല, പറയുന്നില്ല, സംസാരിക്കുന്നില്ല എങ്കിൽ നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ എങ്ങനെ നമുക്ക് വിളിക്കപ്പെടാൻ പറ്റും?
You think that is not important?
നമ്മൾ ചിന്തിക്കുന്നത് പ്രാധാന്യമുള്ളതല്ലേ?
You can do whatever you want, go wherever you want to go and think that God is just going to back you up.
നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, എവിടെ പോകണമെങ്കിലും നമുക്ക് മനസ്സുള്ള അടുത്ത് പോകാം, ദൈവം എനിക്ക് പിന്തുണ തരുമല്ലോ എന്നുള്ള ചിന്ത പാടില്ല.
My dear friends, please, I beg of you, be led by the Spirit.
സോത്തിക്കല ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും.
And the last one,
അവസാനത്തെ,
be willing to say no to the world and its pressure to look good before others.
മനുഷ്യരുടെ മുന്നിൽ നല്ലവരായിട്ട് കാണപ്പെടാനായിട്ടുള്ള ആ ലോകത്തെയും ലോകത്തിന്റെ സമ്മർദ്ദത്തെയും വേണ്ട, എതിർക്കുന്ന ഒരു മനോഭാവം.
I don't want to look good before the world. There's something much more important I need to do.
മനുഷ്യരുടെ മുന്നിൽ എനിക്ക് നല്ലതായി കാണപ്പെടേണ്ട അത്യാവശ്യമില്ല. എനിക്ക് അതിനേക്കാട്ടിലും പ്രാധാന്യമായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട്.
I have to say no to the world for me to say sometimes yes to God.
ചില സമയത്ത് ദൈവത്തോട് ഉവ്വ് പറയാനായിട്ട് ലോകത്തോട് ഇല്ല എന്ന് പറയേണ്ടതായിട്ടുണ്ട്.
I have to give up this kind of worldly thinking and worldly desire.
ഇങ്ങനെയുള്ള ലോകപരമായ ചിന്തകളും ലോകപരമായ ആഗ്രഹങ്ങളും എനിക്ക് വിട്ട് കളയേണ്ടതായിട്ടുണ്ട്.
സുഹൃത്തുക്കളെ,
നമ്മൾ നമ്മളെ തന്നെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പ്രധാനമുള്ള മൂന്ന് കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളൂ.
ഇതിനെക്കാട്ടിലും
അധികമായി കാര്യങ്ങൾ
നമ്മൾക്ക്
താമസിപ്പിക്കരുത്. എന്തെന്ന് വെച്ചാൽ നാളെ നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കും എന്ന് നമ്മൾക്കറിയില്ല. മഹത്തരമായ കാര്യങ്ങൾ ദൈവം നമ്മൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്.
Fully prepared hearts.
അതുകൊണ്ട് ഹൃദയം പൂർണ്ണമായിട്ടും ഒരുക്കപ്പെട്ട് ഒരുക്കി നമുക്ക് അതിനു വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എത്തിപ്പിടിക്കാം.
May the joy of the Lord fill our lives.
ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കട്ടെ.
Can we pray, please?
നമുക്ക് പ്രാർത്ഥിക്കാം.
Father, we thank you once again for bringing us to this place where we can meditate on what is ahead of us.
കർത്താവെ, ഞങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ധ്യാനിക്കാനായിട്ട് ഈ സമയം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായിട്ട് നന്ദി.
But we also realize that the future can be affected by what we do today.
പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ, ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ആണ് ഞങ്ങളുടെ ഭാവിയുടെ അവസ്ഥ
Oh Lord, we have to give account of our lives before you.
അങ്ങയുടെ മുന്നിൽ ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങൾ ഒരു കണക്ക് അതുകൊണ്ട് ലാഘവമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ
പറ്റില്ല.
സാരമില്ല, കുഴപ്പമില്ല എന്ന് അങ്ങ് ഒരിക്കലും ഞങ്ങളോട് പറയാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾ
മനസ്സിലാക്കി.
നീതിമാനും ന്യായമുള്ള ദൈവമാണ്.
Fulfilled what you have purposed for them.
Anga nammale ororthre kurichum anga paddhi ittathu nivarthichu varunavare anga kaikollum ennu njangal vishwasikkunnu.
Oh Lord, do not let us waste our time and our resources.
Njangalkku anga thanna samayam njangalkku thanna sadhyathakal okkeyum ഞങ്ങളെ വ്യർത്ഥമാക്കി കളയാൻ അനുവദിക്കരുത്.
Oh Lord, time is too short. Help us to redeem the time.
ഞങ്ങൾക്ക് സമയം വളരെ ചുരുക്കമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് സമയം തക്കത്തിൽ വീണ്ടെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ.
Lord, help us to see that the things of this world are going to destroy. Only those who does do your will remain.
ഈ ലോകത്തിലുള്ള എല്ലാം നശിക്കാൻ പോകുകയാണ്, അങ്ങയുടെ ഹിതം ചെയ്യുന്നവർ മാത്രമേ നിലനിൽക്കത്തുള്ളൂ എന്ന് ഞങ്ങളെ കാണാൻ ഞങ്ങളുടെ കണ്ണു
തുറന്നു.
അങ്ങേ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ജീവിക്കാൻ ഞങ്ങളെ
സഹായിക്കുന്നു.
ഞങ്ങൾ അങ്ങയിലോട്ട് എല്ലാ കാര്യത്തിനും വേണ്ടി ഞങ്ങൾ
അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ, അങ്ങാണ് ഞങ്ങളുടെ ഇടയൻ, അങ്ങാണ് ഞങ്ങളെ നയിക്കുന്നവൻ.
അതിനെക്കാട്ടിലും
ഉപരിയായിട്ട് ഞങ്ങളുടെ രക്ഷ എല്ലാ രീതിയിലും കൊണ്ടുവന്നവൻ അങ്ങ് തന്നെ. നന്ദി കർത്താവ്, എല്ലാത്തിനായിട്ടും അങ്ങേക്ക്
നന്ദി.
അങ്ങയുടെ വരവിനായിട്ട് യേശുവെ ഞങ്ങൾ നോക്കി പാർക്കുന്നു. വേഗം വരണമേ കർത്താവ്.
Amen.